SBS റേഡിയോ.
ടെക്നോളജി പുരോഗമിക്കുന്നതനുസരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത സംവിധാനങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് നടപ്പിലാകുന്നത്. ഗതാഗതത്തിന് ആവശ്യമായ വിവിധ നെറ്റ്വർക്കുകളെ ഏകീകരിച്ചുകൊണ്ടുള്ള ഇൻ്റലിജൻ്റ് ട്രാഫിക് സിസ്റ്റം അഥവാ ITS എന്ന രീതിയാണ് ഈ രംഗത്തിന് വഴിതെളിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഗതാഗത നെറ്റ്വർക്കുകൾ ഏകീകരിച്ചുകൊണ്ട് ITS സംവിധാനം നടപ്പിലാക്കുന്നതിൽ മെൽബണാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. ITS നടപ്പിലാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന കമ്പനികളിൽ ഒന്നാണ് സീമെൻസ് മൊബിലിറ്റി. സീമെൻസ് മൊബിലിറ്റിയിൽ ചീഫ് എഞ്ചിനീയറായ തോമസ് മനക്കൽ മെൽബണിൽ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മുന്നേറ്റം സംഭവിക്കുന്നു എന്ന കാര്യം വിശദീകരിക്കുന്നു. നമസ്കാരം ശ്രീ തോമസ് മനക്കൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഓസ്ട്രേലിയയിലെ ഗതാഗത സംവിധാനത്തിൽ ITS അഥവാ ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം ഒട്ടേറെ മാറ്റങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഏത് ഭാഗത്താണ്, എവിടെയാണ് സംഭവിക്കുന്നത്?
നിങ്ങളുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ITSനെ കുറിച്ച് ഒരു ചെറിയൊരു ഒരു വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു. ITS എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം, അതെന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നിലവിലുള്ള ട്രാഫിക് സിസ്റ്റത്തെ ഒരു സസ്റ്റൈനബിൾ ട്രാഫിക് സിസ്റ്റം, അതായത് ഒരു സന്തുലിത, സുരക്ഷിത, സുസ്ഥിര, കാര്യക്ഷമമായ ഒരു ട്രാഫിക് നെറ്റ്വർക്കായിട്ട് മാറ്റുക. അതിൽ നമ്മൾ എങ്ങനെ അതിനെ ഇത്തരം സുരക്ഷിത സുസ്ഥിര നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിനെ എങ്ങനെ നമ്മൾ അതിനെ പ്രോഗ്രസ് ചെയ്യും എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ടെക്നോളജി കൺസെപ്റ്റ്, അതൊരു ഫ്രെയിംവർക്കായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും ITS എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഭൂപ്രകൃതിയായിട്ടും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുമായിട്ട് തുടക്കം എന്തുകൊണ്ടും വിക്ടോറിയയിലാണ് അത് സംഭവിച്ചതെന്ന് ഞാൻ പറയും. കാരണം അതിനോട് അനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഞാനിവിടെ വ്യക്തമാക്കാനുണ്ട്. നമ്മുടെ ലോകത്തിൽ ആദ്യമായിട്ട് മൾട്ടി ലെയിൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സിറ്റി ലിങ്കിൽ നമ്മൾ കാറുകൾ പോകുമ്പോൾ ഒരു ബീപ് സൗണ്ട് ഉണ്ടാക്കുന്നു, നമ്മൾ ആ ടോൾ കൊടുക്കുന്നു, അത്തരത്തിലുള്ള സിസ്റ്റം ആദ്യമായിട്ട് ലോകത്ത് നിലവിൽ വന്നത് മെൽബണിലാണ്. അതേ തുടർന്ന് അമേരിക്കയിലും മറ്റു പല രാജ്യങ്ങളിലും അതിന്റെ പല പല പതിപ്പുകളും ഇത്തരം കൂടി പരിഷ്കരിച്ച പതിപ്പുകളും നമ്മൾ പിന്നീട് കാണാതായി. അതുപോലെ തന്നെ നമ്മളുടെ മെൽബണിലുള്ള ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റാർ കോൺഫിഗറേഷൻ നെറ്റ്വർക്കാണ്. എല്ലാം സിറ്റിയിലേക്ക് വരുന്നു, സിറ്റിയിൽ നിന്ന് എല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നു, പിന്നീട് എല്ലാം അങ്ങോട്ടും ക്രോസ് കണക്ട് ചെയ്യുന്നു, അതായത് സ്മാർട്ട് ബസ് വഴി, ട്രെയിൻ വഴി, ട്രാം വഴി, അങ്ങനെ പല പല നെറ്റ്വർക്കായിട്ട് ക്രോസ് കണക്ട് ചെയ്യുന്നു. ഇതിനകത്തൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കറണ്ട് ട്രാം സിസ്റ്റം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ട്രാം സിസ്റ്റമാണ്. അതിന് അതിലേക്കാൾ ഉപരി നമ്മളുടെ ആർട്ടീരിയൽ ഹൈവേ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 7% മൊത്തം വിക്ടോറിയയുടെ, പക്ഷേ അത് 30% ട്രാഫിക് ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തു. വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വാൻ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു എമർജൻസി ആക്സസ് നെറ്റ്വർക്ക്, അതായത് എല്ലാ എമർജൻസി വാഹനങ്ങളെയും ഷെറീഫിന്റെ വാഹനങ്ങളെയും പിന്നെ ഫയർ എഞ്ചിൻ അങ്ങനെയുള്ള പല വാഹനങ്ങളെയും ഏകോപിപ്പിച്ച് അവരുടെ പ്രവർത്തനം വളരെ എഫിഷ്യന്റ് ആക്കുന്ന ഒരു നെറ്റ്വർക്ക് 2010 ഓൾറെഡി നിലവിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി പുരോഗതി ഈ കാര്യത്തിൽ സ്ഥാപിച്ച ഒരു സ്ഥലമാണ് വിക്ടോറിയ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ITS ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുമാകുന്നതും ഏറ്റവും കൂടുതൽ ഏറ്റവും കാര്യക്ഷമമായും ഏറ്റവും ഫാസ്റ്റായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് വിക്ടോറിയയിലായിരിക്കും.
ഓക്കെ, അപ്പോൾ വിക്ടോറിയയിൽ മാത്രമാണോ അല്ലെങ്കിൽ മെൽബണിൽ മാത്രമാണോ ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം എന്ന സംവിധാനം നടപ്പിലായി വരുന്നത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതിൽ ഇക്കാര്യത്തിൽ എത്രമാത്രം മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു?
തീർച്ചയായിട്ടും മെൽബൺ മറ്റ് നഗരങ്ങളും ഇതിനോടൊപ്പം പല പല കാര്യങ്ങളും അനുബന്ധമായിട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ക്യൂൻസ്ലൻഡിൽ ഓൾറെഡി ഒരു ഓട്ടോണമസ് ട്രയൽ നടന്നു കഴിഞ്ഞു. അതിനനുബന്ധിച്ച് അതിന്റെ സ്റ്റഡി ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ചില പോരായ്മകൾ, അതിന്റെ ചില ഗുണങ്ങൾ എല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചുകൊണ്ട് റിപ്പോർട്ട് ലഭ്യമാണ്. അപ്പൊ പല നഗരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചുവടുകൾ വെക്കുന്നുണ്ട്. പക്ഷേ മെൽബൺ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഓസ്ട്രേലിയയിൽ ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം എന്ന സംവിധാനം ഗതാഗത രംഗത്ത് എത്രമാത്രം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന കാര്യമാണ് സീമെൻസ് മൊബിലിറ്റിയിൽ ചീഫ് എഞ്ചിനീയറായ മെൽബണിലുള്ള തോമസ് മനക്കിൽ എസ് പി എസ് മലയാളത്തോട് വിശദീകരിക്കുന്നത്. ഇനി ഓസ്ട്രേലിയയിലെ ഗതാഗത രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം എന്ന സംവിധാനം നടപ്പിലാകുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ പല രീതിയിൽ വരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് ഡ്രൈവർലെസ് കാർ. പ്രത്യേകിച്ച് മെൽബണിലാണല്ലോ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം സംഭവിക്കുന്നതായി പറയുന്നത്, ഐ ടി എസ് സംവിധാനം നടപ്പിലാക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ പൊതുജനം ഡ്രൈവർ ഇല്ലാതെ ഒരു കാർ ഓടിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ആ രീതി എപ്പോൾ പ്രതീക്ഷിക്കാം?
ഡ്രൈവർലെസ് കാർ നടപ്പിലാക്കാൻ പ്രധാനമായിട്ടും 5 സ്റ്റേജസ് ആണ് ഗവൺമെന്റ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പ്രധാനമായിട്ടും കടന്നു പോകുന്നത് സ്റ്റേജ് 1 and 2, അതായത് കമ്പൈൻഡ് സ്റ്റേജ് 1 and 2 ലൂടെ കടന്നു പോകുന്നത്. അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ വിവരണം തരികയാണെങ്കിൽ, 2018 ഓട്ടോമേറ്റഡ് വാലറ്റ് പാർക്കിംഗ്, 2015 റിമോട്ട് പാർക്ക് അസിസ്റ്റ്, 2015 ഓട്ടോമേറ്റഡ് എമർജൻസി ബ്രേക്ക് സിസ്റ്റം, 2014 അഡാസ്, അതായത് ലൈൻ ഗൈഡൻസ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, കൊളിഷൻ ഡിറ്റക്ഷൻ, അവോയ്ഡൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കാറിൽ ഓൾറെഡി ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് ഓൾറെഡി നമ്മൾ പുതിയ കാർ മേടിക്കുന്നവർക്ക് ഓൾറെഡി ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് മറ്റ് കാറുകളായിട്ട് ലിങ്ക് ചെയ്ത് ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ വരുന്ന ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കാറ്, അത് ഒരു ഒരു പാസഞ്ചർ അല്ലെങ്കിൽ സോറി ഒരു വേറൊരു വെഹിക്കിൾ എതിരെ വരികയോ അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നേരത്തെ തന്നെ അറിയിക്കുകയും അതിന് യുനോ അതിന് സംബന്ധമായിട്ടുള്ള കൺട്രോൾസ് കാറിൽ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് സ്പീഡ് കുറക്കുക, ബ്രേക്ക് അപ്ലൈ ചെയ്യുക, പാസഞ്ചറിനെ വഴിയാത്രക്കാരനെ കടത്തി വിടുക, അല്ലെങ്കിൽ എതിരെ വരുന്ന വണ്ടിക്ക് വഴി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കണക്റ്റഡ് നെറ്റ്വർക്ക് വഴി സാധിക്കുന്നു. ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേജ് 2 സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡ്രൈവർ ഉണ്ട്, പക്ഷേ ചില റോഡുകളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ചില ഫ്രീവേ ഭാഗങ്ങൾ ഓട്ടോണമസ് ആയിട്ട് തുറന്നു കൊടുക്കും. പക്ഷേ അതാത് സമയങ്ങളിൽ ഡ്രൈവർക്ക് കൺട്രോൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളോടുകൂടിയും വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വഴിയുമാണ് ആ ഫേസ് ഡിപ്ലോയ് ചെയ്യുക. ഇതിൽ തുടർന്ന് ലെവൽ 3 പോകുമ്പോൾ, അത് ഉദ്ദേശം 2020 തുടങ്ങി 2025 നമ്മൾ ലെവൽ 3 കാണുന്നത്. ഈ കാലഘട്ടത്തിൽ നിയന്ത്രിത സംവിധാനത്തിൽ ചില സ്പെസിഫിക് ഫ്രീവേ അല്ലെങ്കിൽ മോട്ടോർ വേ എന്നിവിടങ്ങളിൽ ഡ്രൈവർലെസ് കാർ നിർത്തിലേർക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രധാന ഭാഗമായിട്ട് പല പല സ്റ്റേജുകളിൽ തന്നെ ഓരോ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ഹൈവേ പൈലറ്റ്, അതായത് 2025 അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹൈവേ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ചില നിശ്ചിത ഹൈവേകളിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് കാറ് പോവാം, പക്ഷെ ഡ്രൈവറിന്റെ കൺട്രോൾ എപ്പോഴും അതിനാവശ്യമാണ്. ഇതിൽ നിന്ന് മുന്നോട്ട് മാറി ഉദ്ദേശം 2030 തുടങ്ങി നമ്മൾക്ക് ലെവൽ 4 പ്രതീക്ഷിക്കാം. സ്റ്റേജ് 4 ലൈൻ വേ ഉണ്ട്, ഡ്രൈവറിന് ഇന്റർഫിയറൻസിന്റെ ആവശ്യമില്ല, ഡ്രൈവറിന് ജസ്റ്റ് അവിടെ ഇരുന്നാൽ മതി. പക്ഷേ കാറിന് വളരെ വ്യക്തമായ രീതിയിൽ കാറിന്റെ കൺട്രോൾ ചെയ്യുന്നു. എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും വഴിയുള്ളൊരു സംയുക്തമായിട്ടുള്ളൊരു പ്രവർത്തന രീതിയിൽ കാറ് ഓട്ടോണമസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നു. 5 സ്റ്റേജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുള്ളി ഓട്ടോണമസ് സ്റ്റേജ്. അതൊരു ഉദ്ദേശം 2030-2040 ആ ഒരു ടൈം ഡ്യൂറേഷനിലാണ് അവർ ഉദ്ദേശം കാണുന്നത്. അവിടെ നമ്മൾ ഡ്രൈവറിന്റെ സീറ്റിൽ ഡ്രൈവറിന് ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ പാസഞ്ചറിന് എവിടെ വേണമെങ്കിലും ഇരിക്കാം. കാറ് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ചില കണക്കുകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ 2025 ഓട്ടോ പൈലറ്റ് സിസ്റ്റം അവർ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു, 2020 ഹൈവേ പൈലറ്റ് സിസ്റ്റം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു, 2020 ട്രാഫിക് ജാം പൈലറ്റ്, അങ്ങനെ ചില ചില സ്റ്റേജസിൽ അവർ ഈ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ കൂടുതൽ ബുദ്ധിമുട്ടിൽ വരുത്താണ്ട് ഒരു പതുക്കെ പതുക്കെ ഈ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഐ ടി എസ് ഓട്ടോണമസ് സിസ്റ്റത്തിലേക്ക് അതിനെ ഗൈഡ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിൽ ഓട്ടോമേഷൻ എന്ന വാക്കാണ് പലർക്കും ആശങ്കയുണ്ടാക്കാൻ സാധ്യതയുള്ളത്. ഓട്ടോമേഷൻ എന്ന് കേൾക്കുമ്പോൾ ജോലികൾ നഷ്ടമാവുക അല്ലെങ്കിൽ തൊഴിലുകൾ നഷ്ടമാകുന്ന ഒരു സാധ്യത പലർക്കും തോന്നാം. ഇക്കാര്യത്തിൽ എന്താണ് പ്രതീക്ഷിക്കാവുന്നത്?
ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആളുകൾക്ക് ഒരു ഭയത്തോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ജോലികൾ ഇല്ലാണ്ടാകുമോ അല്ലെങ്കിൽ നമ്മളുടെ സ്കില്ലുകൾക്ക് വിലയില്ലാതാകുമോ എന്നുള്ളൊരു ഒരു ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിൽ ഒരു പരിധിവരെ സത്യമുണ്ട്. പക്ഷേ നമ്മൾ അതിൽ ഒന്ന് കാണേണ്ടത്, ഇപ്പോൾ നമ്മളൊരു ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിനകത്തുള്ള പല ഫീൽഡുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ജോലികൾ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ, ടാക്സി, ട്രക്ക് ഡ്രൈവേഴ്സ്, സ്മോൾ സ്കെയിൽ ലോജിസ്റ്റിക് ഓപ്പറേറ്റേഴ്സ്, ലോ എൻഫോഴ്സ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്, അതായത് മെയിൻ്റനൻസ് ക്രൂ, എനർജി പ്രൊവൈഡേഴ്സ്, അതായത് ഓവർ ഹെഡ് എനർജി പ്രൊവൈഡേഴ്സ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ ചില തരത്തിലുള്ള ജോലികളെ അത് ബാധിച്ചേക്കാം. പക്ഷേ അതിനൊപ്പം മറ്റു പല രീതിയിൽ പുതിയൊരു ടെക്നോളജിയായിട്ട് പുതിയൊരു തൊഴിൽ സാധ്യത അതോടൊപ്പം ഉണ്ടായിക്കൂടാന്നുമില്ല. പക്ഷേ ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം ഇത് ശരാശരി 5000 ജോലികൾ ഡയറക്ട്ലി പ്രതിവർഷം ഇത് ആഡ് ചെയ്യുന്നതാണ് ABSന്റെ കറന്റ് കണക്ക് പ്രകാരം ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ITS മേഖല ശരാശരി 5000 ജോലികൾ സൃഷ്ടിക്കുന്നു, ജോലികൾ ഇൻഡയറക്റ്റ് ആയിട്ടും സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും പറഞ്ഞാൽ നമ്മൾ സ്വയം മാറ്റത്തിന് വിധേയമായ നമ്മൾ ഒരുക്കമാണെങ്കിൽ ഈ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, തീർച്ചയായിട്ടും പുതിയ തൊഴിലവസരങ്ങൾ, പുതിയ വ്യവസായ സംരംഭങ്ങൾ, പുതിയ എക്കണോമി തന്നെ സൃഷ്ടിച്ചേക്കാം.
ഇനി സുരക്ഷയുടെ കാര്യമാണ്. ITS സംവിധാനങ്ങളിലൂടെ വളരെയധികം അപകടങ്ങൾ ഒഴിവാക്കാമെന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഇത്തരം ഓട്ടോമേഷൻ വലിയ രീതിയിൽ നടപ്പിലാക്കുമ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയൊരു അപകടമാകാൻ സാധ്യതയില്ലേ? ഒരു ദുരന്തം എന്ന രീതിയിൽ തന്നെയുള്ള അപകടങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയില്ലേ?
നമ്മൾ ഒരു ഒരു പ്ലെയിൻ നിർമ്മിക്കുമ്പോഴും എന്തെങ്കിലും ഒരു ഒരു ട്രെയിൻ നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്യുമ്പോഴും നമ്മൾ മാക്സിമം സുരക്ഷയാണ് ഏറ്റവും കൂടുതൽ അതിന് കൊടുക്കുക. നമ്മൾ എല്ലോ ഏറ്റവും കൂടുതൽ അതിന്റെ ഡിസൈൻ ഫേസിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഫേസിലും എല്ലായിടത്തും സുരക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം. ഏതാണ്ട് അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ടാണ് ഇതിനകത്ത് നമ്മൾ കാണുക പലതരത്തിലുള്ള ചെക്സ്. അതായത് ഒരു സിസ്റ്റം ഒരു ഡിസിഷൻ എടുക്കുന്നു, ഇത്ര സ്പീഡിൽ പോകുന്നു, അല്ലെങ്കിൽ മുന്നിൽ ഒരു വെഹിക്കിൾ വരുന്നു, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്യണം, ആ ബ്രേക്ക് ചെയ്യുന്നത് സുരക്ഷിതമാണോ, അങ്ങനെ ആ സിസ്റ്റത്തിനെ ചെക്ക് ചെയ്യാൻ വേറൊരു സിസ്റ്റം, അങ്ങനെ പല മൾട്ടിപ്പിൾ ചെക്സ് ഉള്ള ഒരു സിസ്റ്റമാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനകത്ത് ഫെയിലിയർ വരിക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് ഉണ്ടാകണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 2018 നിങ്ങൾ ചോദിക്കും, 2018 അമേരിക്കയിൽ ഒരു വഴിയാത്രക്കാരന് അപകടം സംഭവിക്കുകയുണ്ടായി, ഓട്ടോണമസ് വെഹിക്കിൾ വഴി ഒരു അപകടം സംഭവിക്കുകയുണ്ടായി, അത് ആദ്യത്തെ അപകടമാണത്. പക്ഷെ എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ളത് അത് അവർ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പാർശ്വവശങ്ങൾ എന്താണ്, എന്താണ് അതിനെ പ്രോംപ്റ്റ് ചെയ്തത്. അപ്പൊ ഈ പഠനങ്ങളെല്ലാം ഇതിന്റെ ഇൻപുട്ടായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ അത് ഗ്രാജ്വലി അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു റീസണും അതാണ്. അതായത് നമ്മൾ പെട്ടെന്നൊരു സംഭവം ഡിപ്ലോയ് ചെയ്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇത് വളരെ സ്ലോ ആയിട്ടും വളരെ കൺട്രോൾഡും വളരെ ലോങ് ടേമിൽ ഇത് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളെ ഒരു പരിധിവരെയും അവർക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും, അതിനുള്ള പ്രതിവിധികൾ അതിനകത്ത് കാണാൻ പറ്റും.
ശ്രീ തോമസ് മനക്കൽ ഗതാഗത രംഗത്ത് കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇത്രയും വിശദമായി SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി.
Enjoy more stories in your language by visiting sbs.com.au.